السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم، وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرن غلي ستة وشواسي غلي الله سبحانه وتعالى يودي مهتايا أنقره التال كإن إذانم عيسى غلي لأي إمام نووي رحمة الله عليه يودي الأربعون النووية إن غرندم أدستانة پڑتيانا نمو لپڑتشوكو ديني كندن الأربعون النووية إلي رندامة حديثنا سمد چانا الحمد لله كإن إذانم بدنائي چغلي نمو لچارچ جايدة پريبت وره نان آدم سوجي پيچد بولي كيولم اري كتابة تيرکغا إن دل ادشم مرچ رسول الله صلى الله عليه وسلم يودي حديثنا منسلاكو غيوم ആ ഹദീസുകൾ അനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഇൻഷാ അല്ലാ നമ്മൾ ഈ ദർസ് നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അമലിൽ കൊണ്ടുവരുവാനും ബാക്കിയുള്ളവരിലേക്ക് പകർത്തുവാനും എനിക്കും നിങ്ങൾക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദർസിൽ ഹദീസ് ജീവിതയിലുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കാര്യങ്ങളെയും അതേപോലെ തന്നെ ഈമാൻ കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ബറക്കല്ലാഹു ഫീക്കും ഖദറിനെ സംബന്ധിച്ച്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. അതിൽ നമ്മൾ വിട്ടുപോയ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖദറുള്ള വിശ്വാസം എന്നുള്ളത് അത് ഈമാനിന്റെ ഒരു അടിസ്ഥാനമാണ്, ഒരു അടിത്തറയാണ്. ഖദറിലുള്ള വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനമാണ്. ഒരു വ്യക്തി ഖദർ നിഷേധിക്കുകയാണെങ്കിൽ അവൻ മുസ്ലിമല്ല. ഉദാഹരണത്തിന്, ഒരാൾ പറയാണ് ഞാൻ ഖദറിനെ അംഗീകരിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുസ്ലിമല്ല. കാരണം ഈമാൻ കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഖദറിലുള്ള വിശ്വാസം നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം യഹ്യബ്നു യഅമറും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമ്മേരിയും റഹ്മത്തുള്ളാഹി അലൈഹിമ ബസറയിൽ മഅബദൽ ജുഹനിയുടെ ഖദറിലുള്ള പുതിയ വാദത്തെ സംബന്ധിച്ച് അബ്ദുള്ളാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞപ്പോൾ എന്താണ് അവരുടെ വാദം? മഅബദൽ ജുഹനി പറയാറുണ്ടായിരുന്നു, അന്നൽ അംറ ഉൻഫുൻ, ഒരു കാര്യം നടക്കുന്നത്, ഇന്നൽ അംറ ഉൻഫുൻ, ഒരു കാര്യം നടക്കുന്നത് നടന്നതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നത്, അതല്ലാതെ അള്ളാഹുവിന്റെ ഖദറിൽ ആ വിഷയത്തിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല എന്ന് മഅബദൽ ജുഹനി പറയാറുണ്ടായിരുന്നു. ഇത് കണ്ട യഹ്യ ബിൻ യഅമറും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമ്മേരിയും അബ്ദുള്ളാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ബസ്റയിൽ മഅബദൽ ജുഹനിക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്. അബ്ദുള്ളാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഇദാ ലഖീത ഉലൈക, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ പറയുന്ന മഅബദൽ ജുഹനിയും അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ അല്ലെങ്കിൽ അവന്റെ വിഭാഗത്തിലുള്ള ആ ഒരു ഖൗമിനെ കണ്ടാൽ നിങ്ങൾ അവരോട് പറയുക, അഖ്ബിറുഹും, നിങ്ങൾ അവരോട് പറയുക, അന്നി ബരീഉ മിൻഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മാത്രമല്ല അന്നഹും ബുറാഉ മിന്നി, അവർക്ക് എന്നോടും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോടും അവർക്ക് എന്നോടും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ ഒരു പാതയിലല്ല അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരോട് അറിയിച്ചു കൊള്ളുക. ശേഷം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖദറിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു, വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ലാഹുൽ സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹ്ദിൻ ദഹബ ഫൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുമിന ബിൽ ഖദർ. ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹ്ദ് പർവ്വതത്തോളം, വഹദ് മലയോളം ഒരു വ്യക്തിക്ക് സ്വർണമുണ്ടാവുകയും അദ്ദേഹം അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്നത് ഖദറിലുള്ള വിശ്വാസമാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, എത്രത്തോളം ഖദറിലുള്ള വിശ്വാസം അധികരിക്കുന്നുവോ അത്രത്തോളം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അധികരിക്കാൻ വേണ്ടി സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആലയുള്ള വിശ്വാസം അധികരിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസ്. പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഖദറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവന്റെ വിശ്വാസം എന്തായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണെന്ന് വിശ്വസിക്കണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വല്ല മുസീബത്തും വന്നു, കച്ചവടം നടത്തി വലിയ നഷ്ടങ്ങൾ വന്നു, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ വാഹനം എവിടെയെങ്കിലും ആക്സിഡന്റ് ആയി, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു, ആ സമയത്ത് ഒരു മുസ്ലിം മുസീബത്തുകൾ വരുമ്പോൾ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം? അവൻ പറയണം, അല്ലെങ്കിൽ അവൻ വിശ്വസിക്കണം, ഖദറല്ലാഹു വമാ ഷാ ഫഅൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു അതേപോലെ നടന്നു, അല്ലെങ്കിൽ ഖദറുല്ലാഹി വമാ ഷാ ഫഅൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി പ്രകാരം മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു വിശ്വാസം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ സദാസമയം നിർബന്ധമായും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഖദർ കൊണ്ട് തെളിവൊടിക്കൽ അനുവദനീയമാവുക? ഈ ഒരു വിഷയം പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് ഇഹ്സാനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഖദറിനെ സംബന്ധിച്ച് പറയാൻ ഏതാനും ചില മിനിറ്റുകൾ നിങ്ങളിൽ നിന്ന് എടുക്കുന്നത്. എപ്പോഴൊക്കെയാണ് ഖദർ നമ്മൾ തെളിവൊടിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചു എന്ന് എപ്പോഴൊക്കെയാണ് പറയുക? ഉലമാക്കൾ പറയുന്നതായി കാണാം, യുഹ്തജ്ജു ബിൽ ഖദരി ഫിൽ മസ്വാഇബ്, മുസീബത്തുകൾ സംഭവിച്ചാൽ നമുക്ക് ഖദർ കൊണ്ട് തെളിവൊടിക്കാം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി വാഹനം എടുത്ത് പോവാണ്, വാഹനം ഓടിച്ച് ഡ്രൈവ് ചെയ്ത് പോവാണ്, ആ സമയത്ത് മറ്റൊരു വാഹനം വന്ന് ഇയാളുടെ വാഹനത്തിനടിച്ചു. ഇയാളുടെ മിസ്റ്റേക്ക് അല്ല, ഇയാളുടെ കുറവുകളോ അല്ലെങ്കിൽ അശ്രദ്ധയോ അല്ല, മറിച്ച് മറ്റേ വ്യക്തിയുടെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് മുസീബത്താണ് ജീവിതത്തിൽ ബാധിച്ച ഒരു മുസീബത്ത്. ഇദ്ദേഹത്തിന് എന്ത് പറയാം? ഖദറല്ലാഹു വമാ ഷാ ഫഅൽ എന്ന് പറയാം. മുസീബത്തുകളിൽ ഖദർ കൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാം. വലാ ഫിൽ മആഇബ്, പക്ഷേ തെറ്റുകളിൽ കുറ്റങ്ങളിൽ ഒരിക്കലും ഖദർ കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ന്യൂനതകളിൽ ഖദർ കൊണ്ട് നമ്മൾ തെളിവ് പിടിക്കാൻ പാടില്ല. ഉദാഹരണം, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ റോഡിന്റെ ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, റെഡ് സിഗ്നൽ കത്തിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ വണ്ടി നിർത്തണം, യാതൊരു കാരണവശാലും നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. ഇപ്പൊ ഒരു വ്യക്തി റെഡ് സിഗ്നൽ നടത്തിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം ശ്രദ്ധിക്കാതെ അടിച്ച് വണ്ടി കയറ്റി വിട്ടു, അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആയി, ചോദിച്ചപ്പോൾ പറയാണ് ഖദറല്ലാഹു മാ ഷാ ഫഅൽ, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല, അത് തെറ്റാണ്, അത് ആ വ്യക്തി ചെയ്ത വിഷയം തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ പ്രകാരമാണ് അതും നടന്നത്, പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ്, അതേപോലെയാണ് ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകൾ യാതൊരു കാരണവശാലും ഖദർ കൊണ്ട് തെളിവ് പിടിക്കാൻ വേണ്ടി പാടില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി കട്ടു, അദ്ദേഹത്തോട് ചോദിക്കാണ് എന്തുകൊണ്ടാണ് നീ മോഷ്ടിച്ചത്, അവൻ പറയണം അള്ളാഹുവിന്റെ വിധി അതുകൊണ്ടാണ് മോഷ്ടിച്ചത്. ഇന്ന് നമ്മൾ ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല, തെറ്റുകൾ ന്യായീകരിക്കാൻ ഒരിക്കലും ഖദർ തെളിവ് പിടിക്കാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, ليس لاحد ان يحتج بالقدر على الذنب باتفاق المسلمين, മുസ്ലിമീങ്ങൾ മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച അഭിപ്രായമാണ് ഒരു വ്യക്തി ചെയ്ത തെറ്റിൽ യാതൊരു കാരണവശാലും അള്ളാഹുവിന്റെ ഖദർ തെളിവൊടിക്കാൻ പാടില്ല. ഒരു വ്യക്തി കളവ് പറഞ്ഞു, എന്തുകൊണ്ടാ കളവ് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ പറയാണ് ഖദറല്ലാഹു മാ ഷാ ഫഅൽ, അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് ഞാൻ കളവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾക്ക് പറയാൻ അനുവദനീയമല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരിക്കലും ഖദർ കൊണ്ട് നമ്മൾ തെളിവ് പിടിക്കരുത്. ഒരു കാര്യം ഉറപ്പാണ്, അത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ് നടക്കുന്നത്, പക്ഷേ അതിന് നമ്മൾ തെളിവെടിച്ചിട്ട് നമ്മുടെ തെറ്റിന്റെ ഭാഗം ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി നോക്കരുത്. നേരെ മറിച്ച് നമ്മൾക്ക് മുസീബത്തുണ്ടായാൽ അതിൽ സ്വാതന്ത്ര്യപ്പെടാൻ നമ്മൾക്ക് ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തെറ്റിന് നമ്മൾ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റൊരാൾ ചെയ്തു, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ഉദാഹരണത്തിന് ഒരാൾ വ്യഭിചരിച്ചു പോയി, അല്ലെങ്കിൽ ഈമാനിന്റെ ബലഹീനത കാരണം കളവ് പറഞ്ഞു പോയി, ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരാളിൽ നിന്ന് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു, ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്നൊരു തീരുമാനം അയാൾ ജീവിതത്തിൽ സ്വീകരിച്ചു. ഇങ്ങനെ നല്ല രീതിയിൽ ഒരു വ്യക്തി തൗബ ചെയ്തതിനു ശേഷം മറ്റൊരാൾ വന്നിട്ട് അയാളോട് പറയാണ് എന്നാലും നീ പണ്ട് വ്യഭിചരിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാം ഖദറല്ലാഹു മാ ഷാ ഫഅൽ, അള്ളാഹു വിധിച്ച കാര്യമാണ് നടന്നുപോയി, എനിക്കതിൽ ഖേദമുണ്ട് എന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് സംസാരിക്കാം എന്ന് അഹ്ലുൽ ഇൽമ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ഒരാൾ ചെയ്തതിന് ശേഷം ആ തെറ്റിൽ നിന്ന് തൗബയും ചെയ്തതിന് ശേഷം നടന്നുപോയതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖദർ പ്രകാരമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് തെളിവ് പിടിക്കാം. അതല്ലാതെ ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടി യാതൊരു കാരണവശാലും അള്ളാഹുവിന്റെ ഖദറിനെ കൂട്ടുപിടിക്കാൻ പാടില്ല. ഒരു സംഭവം പൊതുവെ കേൾക്കാറുണ്ട്, അള്ളാഹു അലം അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച്, മഹാനായ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി മോഷ്ടിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ഒരു വ്യക്തി മോഷ്ടിക്കുകയാണെങ്കിൽ അവന്റെ കൈവെട്ടണം എന്നാണല്ലോ നിയമം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സദസ്സിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ മോഷ്ടിച്ചത്? അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖദറുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമേ വിധിച്ചിട്ടുണ്ട് ഞാൻ മോഷ്ടിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തെറ്റിന്റെ വിഷയത്തിൽ തെളിവുപിടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ഖദറിലുള്ളതിന്റെ പേരിൽ നിന്റെ കൈ ഞാൻ വെട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവിട്ടു. ഇങ്ങനെ ഒരു സംഭവം കേൾക്കാറുണ്ട്, അതിന്റെ സിഹത്ത് എനിക്കറിയില്ല, അള്ളാഹു അഅലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ആ ഒരു കാര്യം ഖദറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഇൻഷാഅല്ലാഹ് നമ്മുടെ ഹദീസിന്റെ വിഷയത്തിലേക്ക് വരാം. ഇസ്ലാം കാര്യത്തിനെയും ഈമാൻ കാര്യത്തിനെയും സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതിന് ശേഷം അടുത്ത ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ സംബന്ധിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം, എന്താണ് ഇഹ്സാൻ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നിനക്ക് അല്ലാഹുവിനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇഹ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ രണ്ട് മർത്തബകളാണ് രണ്ട് ദർജകളാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ കാണുന്നുണ്ട് എന്ന ബോധം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം. ആദ്യമായിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുന്നുണ്ട് എന്നൊരു ബോധം. നമ്മൾ നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ആരാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ കാണുന്നത് പോലെ ചെയ്യുക. അള്ളാഹുവിനെ കാണുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമ്മൾക്ക് പിന്നെ പറയാം. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ കുറച്ച് വിശദീകരണങ്ങളുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ കാണുന്നുണ്ട് എന്നൊരു ബോധത്തിൽ, ആ ഒരു ഉദ്ദേശം, ആ ഒരു ഗൗരവം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുക. അങ്ങനെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മൾക്ക് എന്താ സംഭവിക്കുക? ഒരു തെറ്റ് നമ്മൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു കളവ് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല, ഒരു നമസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മൾ പല സാഹചര്യങ്ങളിലും ചെയ്യുന്ന തെറ്റുകൾ, പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സ് തെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം എന്താ? ആരും കാണുന്നില്ല എന്നൊരു ബോധം, ആരും തന്റെ മുമ്പിലില്ല എന്നൊരു ബോധം, അവന്റെ ഉമ്മയും ഉപ്പയും മുമ്പിലില്ല എന്ന ബോധം. ഇതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു എന്റെ മുമ്പിലുണ്ട് എന്നൊരു ബോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളിൽ വന്നത്, അള്ളാഹു അഹഖു അൻ യസ്തഹ്യാ മിൻ. ഒരു വ്യക്തി ലജ്ജിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അതിന് അർഹപ്പെട്ടവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത്. കാരണം നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മർത്തബത്തുൽ മുഷാഹദയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ കാണുന്നു എന്നൊരു ചിന്തയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇൻഷാല്ലാ നമ്മൾക്ക് പിന്നെ പറയാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ആ വിഷയത്തിൽ വിശദീകരണമുണ്ട്. അപ്പൊ അതാണ് ഇഹ്സാനിന്റെ ഒന്നാമത്തെ മർത്തബ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട്, ആ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൽപ്പനയാണ് എന്ന് കരുതി വളരെ ഭംഗിയായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ആ മർത്തബ സാധിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇഹ്സാനിന്റെ രണ്ടാമത്തെ മർത്തബ എന്താണ്? മർത്തബത്തുൽ മുറാഖബതി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാണുന്നുണ്ട് എന്നൊരു ബോധം. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ കാണുന്നുണ്ട്. നീ പറയുന്ന വാക്കുകൾ റബ്ബ് കേൾക്കുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബ് കാണുന്നുണ്ട്, നിന്റെ ഓരോരോ നടത്തം, നിന്റെ ചലനങ്ങൾ, നിശ്ചലനങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ പ്രകാരം മാത്രമാണ് നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല റഖീബാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖബീറാണ്. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇഹ്സാനിന്റെ രണ്ടാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ മർത്തബത്തുൽ മുറാഖബതി, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ കാണുന്നു, അത് വലിയ മർത്തബയാണ്. അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാൻ വേണ്ടി പറ്റുകയില്ല. അത് ഈമാനിന്റെ വലിയൊരു ദർജയാണ്, അല്ലെങ്കിൽ ഇഹ്സാനിന്റെ വലിയൊരു ദർജയാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഒരു പേരാണ് അവൻ റഖീബാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു രീതിയിലാണ്. ഒന്നിക്കൽ അവൻ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്ത് ചെയ്യുക, അതാണ് ഏറ്റവും ഉയർന്ന പദവി. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്ത് ചെയ്യുക. ഈ രണ്ട് ചിന്തയും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഹ്സാനിന്റെ പദവിയിൽ എത്തിയിട്ടേ ഇല്ല. ഈ രണ്ട് ചിന്തകളും ഒരു വ്യക്തിക്കില്ല എങ്കിൽ അവൻ ഇഹ്സാനുമായിട്ട് അവന്റെ ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഇഹ്സാനിൽ വ്യക്തികൾ എല്ലാവരും ഒരേപോലെയാണോ? അല്ല. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലുണ്ട്. ഒന്നിക്കൽ അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധം, അല്ലെങ്കിൽ അള്ളാഹു കാണുന്നു എന്ന ബോധം. ഇത് രണ്ടും ഒരേപോലെയല്ല. അള്ളാഹുവിനെ കാണുന്നു എന്ന് കരുതിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവനാണ് ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മഹത്വമുള്ളവൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിലൂടെ നമ്മൾക്ക് ഇഹ്സാനിന്റെ മഹത്വം പറഞ്ഞു തരുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു പരിശോധിക്കാൻ വേണ്ടി. ഏറ്റവും നല്ല അമലുകൾ നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹ്സാനുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു. അത് ഈ മർത്തബകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ഇഹ്സാനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പാഴാക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹദീസിൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇഹ്സാനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം, അതിനേക്കാളും കുറച്ചുകൂടി പദവി കൂടിയാൽ ഈമാൻ, അതിനേക്കാളും കുറച്ചുകൂടി പദവി കൂടിയാലുള്ള ഒരു പദവിയാണ് അള്ളാഹു നൽകുന്ന, അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പദവിയാണ് ഇഹ്സാൻ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വന്ന വ്യക്തി ചോദിക്കുകയാണ്, അഖ്ബിർനി അനിസ്സാഅ, എനിക്ക് താങ്കൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം, അന്ത്യനാളിനെ സംബന്ധിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. സാഅ എന്ന് പറഞ്ഞാൽ അന്ത്യനാളാണ്. പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അന്ത്യനാളിനെ സംബന്ധിച്ച് ആർക്കും തന്നെ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഅ്റാഫിൽ പറഞ്ഞു തരുന്നതുപോലെ, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലെ ഖുറൈശികൾ താങ്കളോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുമെന്ന് താങ്കളോട് ചോദിക്കുന്നുണ്ട്. ചില അഭിപ്രായം അനുസരിച്ച് ജൂതന്മാരാണ് ചോദിച്ചത് എന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആയത്ത് മക്കയിൽ അവതരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മക്കയിലെ ഖുറൈശികൾ ചോദിച്ചതാവാനാണ് കൂടുതൽ സാധ്യത. അള്ളാഹു ആലം. മക്കയിലെ ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യാന മുർസാഹ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പന, ഖുൽ, പ്രവാചകനെ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിനെ സംബന്ധിച്ച് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. ഖിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. ലാ യുജല്ലിഹ ലിവഖ്തിഹ ഇല്ലാഹു, അത് നടക്കുന്ന സാഹചര്യത്തെ അല്ലെങ്കിൽ അത് പ്രകടമാക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയുകയില്ല. സഖുലത് ഫിസ് സമാവാതി വൽ അർദ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അറിയുക എന്നുള്ളത് ആകാശത്തും ഭൂമിയിലും ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം താകാവുന്നതിലും അപ്പുറമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അല്ലാഹു പറയുന്നു, ലാ തഅതീകും ഇല്ലാ ബഗ്ത, ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാ എന്നുള്ള ചോദ്യം, ഖിയാമത്ത് എപ്പോഴാണ് നടക്കുക എന്ന ചോദ്യം, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ വന്നതുപോലെ അത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ് സാഇൽ, ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ച വ്യക്തിയെക്കാളും അറിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ച വ്യക്തിയെക്കാളും അറിവില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ, ഖിയാമത്ത് നാളിന്റെ വിഷയത്തിൽ ഒരാൾക്കും അറിവില്ല. ഖിയാമത്ത് നാളിന്റെ വിഷയത്തിൽ ഒരാൾക്കും അറിവില്ല. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാ, അദ്ദേഹം ഈ ഹദീഫിന്റെ ഷർഹയിൽ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വിഷയത്തിൽ, ഖിയാമത്ത് നാൾ നടക്കുന്ന വിഷയത്തിൽ, സാധാരണ ജീവിക്കുന്ന ഒരു അറബിയും അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും, നമ്മൾ പൊതുവെ പറയാറുണ്ട് ബദവികൾ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ഒരു അറബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വിഷയത്തിൽ ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയില്ല, ഒരാൾക്കും അറിയില്ല. ഒരു മലക്കിനോ ഒരു നബിക്കോ ഒരാൾക്കും തന്നെ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ് സാഇൽ, ചോദിച്ച ആളേക്കാളും അറിവുള്ള ആളല്ല ചോദിക്കപ്പെട്ട വ്യക്തി. അതിന്റെ അർത്ഥം എന്തല്ല? ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒന്നുകൂടി ആ വിഷയത്തിൽ അറിവുണ്ട് എന്നല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിഷയത്തിൽ ആർക്കും തന്നെ അറിവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. ഖിയാമത്ത് നാളിന്റെ സമയത്തെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ജിബ്രീലിന്റെ അടുത്ത ചോദ്യം, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിയില്ല എങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന് അമാറാത്തുൻ കുബ്ര, രണ്ട് അമാറാത്തുൻ സുഗ്ര, വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് ഇൻഷാ അള്ളാ. എന്നാലും മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലാണ്, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക എന്താണ് വലിയ അടയാളങ്ങൾ എന്താണ് ചെറിയ അടയാളങ്ങൾ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ പറയുന്നു, ദജ്ജാല് വരുന്നതിന് മുമ്പുള്ള എല്ലാ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ദജ്ജാല് വരുന്നതിന് മുമ്പുള്ള എല്ലാ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ദജ്ജാല് വന്നതിന് ശേഷമുള്ള എല്ലാ അടയാളങ്ങളും വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് അഹ്ലുൽ ഇൽം പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഏറ്റവും നല്ലൊരു വേർതിരിവ്. ദജ്ജാലിന് മുമ്പുള്ളത് ചെറിയ അടയാളങ്ങളും ദജ്ജാലിന് ശേഷമുള്ളത് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളും. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്താ? ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറയുമ്പോൾ മോശപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് ഷറഈയായിട്ട് കൂടുതൽ നിന്ദിക്കപ്പെട്ട ഒരു കാര്യം എന്നൊക്കെ പല ആൾക്കാരും കരുതാറുണ്ട്. അങ്ങനെയല്ല, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ മോശമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ കാര്യം അനുസരിച്ചാണ് അതിന്റെ ഹുക്കും. അതല്ലാതെ ഖിയാമത്ത് നാളിന്റെ അടയാളമായതിന്റെ പേരിൽ അത് മോശമാണ് എന്നൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, ആ ഒരു ധാരണ തെറ്റാണ്. മറിച്ച് ഓരോരോ വിഷയം എന്താണോ അതുപോലെ ഇരിക്കും അതിന്റെ ഹുക്കും. ഉദാഹരണത്തിന്, ദജ്ജാൽ വരുന്നതിന് മുമ്പുണ്ടാവുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ചില അടയാളങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരു ഹദീസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ആ ഹദീസിൽ വന്നിരിക്കുന്ന വിഷയം. ഉദാഹരണത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം, അത് ഖിയാമത്ത് നാളിന്റെ ചെറിയൊരു അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരിക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനം, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ സമ്പത്ത് ധാരാളമായിട്ട് ഉണ്ടാവുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ ഫിത്നകൾ അധികരിക്കുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എത്രയോ അധികം ഫിത്നകൾ ഇന്ന് വന്നു കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, ഫിത്നയാണ്. ജമൽ യുദ്ധം ഫിത്നയാണ്, സുഫീൻ യുദ്ധം ഫിത്നയാണ്, ഖവാരിജുകൾ വന്നു ഫിത്നയാണ്, ഹറ നടന്നു അത് ഫിത്നയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയപ്പെട്ടു. ഇങ്ങനെ ധാരാളം ഫിത്നകൾ ദീനിൽ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളിന്റെ ധാരാളം അടയാളങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എത്രയോ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുസൈലിമത്തുൽ കദ്ദാബ് വന്നുകൊണ്ട് പ്രവാചകത്വം വാദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഹിജാസിൽ പണ്ട് കാലത്ത് ഹിജറ 654, അതായത് ഏഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഹിജാസിലുണ്ടായ വലിയൊരു തീ, ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പോലെ. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഖിയാമത്ത് നാളിന്റെ ചെറിയ ചെറിയ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നതാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് നല്ലതാവണമെന്നുമില്ല, മോശമാണ് ആവണമെന്നുമില്ല. ഓരോ വിഷയം പോലെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അത് എത്ര വലിയ നിഅമത്താണ്! ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളമാണ് സിന വർദ്ധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൊലപാതകം വർദ്ധിക്കുക എന്നുള്ളത്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പുകഴ്ത്താൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഓരോരോ വിഷയം എന്താണോ ആ വിഷയം അനുസരിച്ചാണ് അതിനുള്ള ഹുക്കും. അതല്ലാതെ ഖിയാമത്ത് നാളിന്റെ അടയാളമായതിന്റെ പേരിൽ ആ സംഭവം മോശമാവണമെന്നില്ല. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളെ ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ, ദജ്ജാലിന് ശേഷമുള്ള അടയാളങ്ങൾ, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ദജ്ജാൽ, ഈസ, യജൂജ് മജൂജ്. അതേപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക, അതേപോലെ തന്നെ ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഒരു ജീവി പുറപ്പെടുക. ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പല സഹോദരന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളുടെ തർത്തീബ് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ എന്ന്. ഖിയാമത്ത് നാളിന്റെ തർത്തീബുകൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ എന്ന്. അത് ഇന്നേ വരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമും വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. മാത്രമല്ല, ചില ഉലമാക്കൾ പറയുന്നു അന്ത്യനാൾ പെട്ടെന്ന് വരിക എന്നുള്ള ആ ഒരു ഹിക്മത്തിനെതിരാണ് നമ്മൾക്ക് തർത്തീബ് ശരിക്കും അറിയുക എന്ന് വെച്ചാൽ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അതിന്റെ തർത്തീബ് നേരായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ പറയുന്നു. ഇമാം സഫാരിനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദയിൽ അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളുടെ തർത്തീബ് പറയുന്നുണ്ട്. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കളും ആ തർത്തീബിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തി ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എനിക്ക് താങ്കൾ അന്ത്യനാളിന്റെ അടയാളത്തെ സംബന്ധിച്ച് പറഞ്ഞു തരണം. പ്രവാചകന്റെ ഉത്തരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചത്, അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ വിഷയങ്ങൾ ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. എന്താ പ്രവാചകൻ മറുപടി പറഞ്ഞത്? അൻതലിദൽ അമതു റബ്ബതഹ, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം അല്ലെങ്കിൽ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളം അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കലാണ്. അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, അല്ലാഹു അലം, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കലാണെന്ന് പറഞ്ഞാൽ ഒരു അടിമ സ്ത്രീ തന്റെ യജമാനനുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരു കുട്ടിയെ പ്രസവിക്കും. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ചില ഹദീസുകളിൽ അൻതലിദൽ അമതു റബ്ബതഹ എന്ന് വന്നിട്ടുണ്ട്. അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാണെന്നും ചില ഹദീസിന്റെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ രൂപം ഇങ്ങനെയാണ്, ഒരു അടിമ സ്ത്രീ യജമാനനുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരു കുട്ടിയെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരെ പ്രസവിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയുന്നത് പോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു കുട്ടി ആണായാലും പെണ്ണായാലും അത് ആരുടെ മകനാണ്, അല്ലെങ്കിൽ ആരുടെ മകളാണ്? ഈ യജമാനന്റെ മകളാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇവരും യജമാനന്മാരാണ്. മനസ്സിലായില്ലേ? ഒരു അടിമ സ്ത്രീയുമായിട്ട് ഒരു യജമാനൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്ന കുട്ടിയുടെ പിതാവ് ഈ യജമാനനാണ്, ഈ ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ ഉടമസ്ഥന്റെ മക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശരീഅത്തിൽ ഉമ്മുൽ വലദ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഉമ്മുൽ വലദ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ സ്ത്രീയുമായിട്ട് യജമാനൻ ബന്ധപ്പെട്ടതിന് ശേഷം അതിലൂടെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ യജമാനന്റെ മരണത്തിന് ശേഷം ഈ അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മോചിതയാവും. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അടിമയായിട്ട് ബാക്കിയുണ്ടാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മോചിതയാണ്. അവർക്കാരെ നമ്മൾ മനസ്സിലാക്കണം, ആ മോചിതയായിട്ടില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അടിമ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്നത് അനന്തരാവകാശ സ്വത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അനന്തരാവകാശ സ്വത്തിൽ വരുമ്പോൾ ഈ അടിമ സ്ത്രീയെ മോനോ അല്ലെങ്കിൽ മകളോ ആ അടിമ സ്ത്രീയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇവരുടെ ഉമ്മയല്ലേ? അപ്പൊ അവരായിട്ട് ബന്ധപ്പെടൽ അനുവദനീയമല്ലാലോ. അതുകൊണ്ട് തന്നെയാണ് ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ യജമാനന്റെ മരണത്തിന് ശേഷം ഈ അടിമ സ്ത്രീ മോചിതയാകും. അത് ശരീഅത്തിന്റെ ഒരു നിയമമാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്നിരുന്നാലും ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു അടിമ സ്ത്രീ അപ്പോൾ പ്രിയപ്പെട്ടവർ എന്തിരുന്നാലും ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അടിമ സ്ത്രീകൾ യജമാനന്മാരെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. ആ ഒരു രീതിയിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങൾ ആഖിറത്തിന്റെ അല്ലെങ്കിൽ അവസാന നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ശേഷം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, പാവങ്ങളായ, ചെരുപ്പിന് പോലും വകയില്ലാത്ത, വസ്ത്രമില്ലാത്ത സാധാരണ ജനവിഭാഗങ്ങളെ വലിയ വലിയ കെട്ടിടങ്ങളിൽ പാർക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പാവങ്ങളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളിലും താമസിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ഈ ഹദീസിന്റെ ഈ വചനം വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാ ഇതിനെ സംബന്ധിച്ച് പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുമ്പ് 20-ഉം 25-ഉം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒട്ടകങ്ങളെയും ആടുകളെയും മേയിച്ചിരുന്ന ചില ആൾക്കാർ ഇന്ന് വലിയ വലിയ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശമാവാം, വൻ തറൽ ഹുഫാത അൽഉറാത അൽആലത റിയാഅ യതതാവലൂന ഫിൽ ബുനിയാൻ. നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ നോക്കി, കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഗതിയുമില്ലാതെ ജീവിച്ചിരുന്ന എത്രയോ ആൾക്കാർ ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത്. അത് അവസാന നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത് വീടുകൾക്ക് വേണ്ടി വലിയൊരു സമ്പത്ത് ചെലവഴിക്കുക, അതേപോലെ തന്നെ വലിയ വലിയ വീടുകൾ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ പ്രശ്നമില്ല, ആവശ്യമില്ലാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമല്ല. അനുവദനീയമായിരിക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട്, അദ്ദേഹം സകാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വീടും എടുക്കാം, അത് അദ്ദേഹത്തിന് ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് ആവശ്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ധാരാളം മക്കളുണ്ട്, അയാൾക്ക് വലിയ വീട് ആവശ്യമാണ്, അയാൾക്ക് എടുക്കാം. നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് അങ്ങനെ മക്കളൊന്നുമില്ല, പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്, ഒരു മകനായിരിക്കും അല്ലെങ്കിൽ ഒരു മകളായിരിക്കും, പക്ഷേ വലിയ കൊട്ടാരം പോലുള്ള വീടെടുക്കും. അതൊരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്ന് മാത്രമല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള പല ആസാറുകളും സലഫു സ്വാലിഹീങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, കുന്തു അദ്ഖുലു ബുയൂത അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു, അതിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മുടെ ഉമ്മമാരുടെ വീട്ടിൽ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ പോകാറുണ്ടായിരുന്നു. ശേഷം അദ്ദേഹം പറയുന്നത് എന്താ, അതിലുള്ള മച്ചുകൾ, അതിന്റെ റൂഫ് ഞാൻ എന്റെ കൈകൊണ്ട് തൊടാറുണ്ടായിരുന്നു എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൈകൊണ്ട് മച്ചു തൊടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്രയും ചെറുതാണ് അവരുടെ വീടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ വീടുകൾ. അതേപോലെ തന്നെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചില ഗവർണർമാർക്ക് കത്തെഴുതാറുണ്ടായിരുന്നു, ലാ തുതീലു ബിനാഅകും, വലിയ വലിയ വീടുകൾ നിങ്ങൾ നിർമ്മിക്കരുത്, ഫഇന്നഹു മിൻ ശർരി അയ്യാമിക്കും, അങ്ങനെ നിങ്ങളെ വീട് നിർമ്മിച്ചുകൊണ്ട് അതിൽ താമസിക്കുന്ന ദിവസങ്ങളാണ് ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങൾ എന്ന് നബി സല്ലല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണർമാരോട് പറയാറുള്ളതായി ചില ഹദീസിന്റെ റിവായത്തുകളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാതെ വലിയ വലിയ വീടുകൾ എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. അത് സലഫു സ്വാലിഹീങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇനി അങ്ങനെ എടുക്കാനുള്ള നിയത്തുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ആ സമ്പത്ത് വേറെ ആർക്കെങ്കിലും സദക്ക കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ലാതെ വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ കെട്ടിപ്പണിത് അതിലൊരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ഒരുപക്ഷെ അനുവദനീയമായേക്കാം, പക്ഷേ അത് നല്ലൊരു കാര്യമല്ല. ഒരു മുസ്ലിം ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. മുസ്ലിമിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ആഖിറത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ഹദീസിന്റെ ബാക്കി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ثم انطلق, ആ വന്ന വ്യക്തി തിരിച്ചുപോയി. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവമൊക്കെ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ല ഈ വ്യക്തി ആരാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹത്തിന്റെ രൂപമൊക്കെ കണ്ടിട്ട് ആർക്കും അദ്ദേഹത്തിന് അറിയില്ല. ثم انطلق, ഈ മൂന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നാല് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ നിന്ന് പോയി. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലബിസ്തു മലിയ, കുറച്ചധികം സമയം ഞാൻ ഇങ്ങനെ നിന്നു, കുറച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്നർത്ഥം. ചില ഹദീസുകളിൽ ഇമാം അബൂദാവൂദ് ഇമാം അഹമ്മദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൂന്ന് ദിവസങ്ങൾ ഞാൻ കഴിച്ചുകൂട്ടി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമർ അതദരി മൻ സായിൽ, ഉമറെ ആ വന്നുകൊണ്ട് ഇന്ന ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തി ആരാണെന്ന് താങ്കൾക്ക് അറിയോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ഈ വന്നിട്ട് ഇസ്ലാം കാര്യത്തെയും ഈമാൻ കാര്യത്തെയും ഇഹ്സാനെയും സംബന്ധിച്ച് ചോദിച്ച വ്യക്തി ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു വറസൂലുഹു അഅലം, അള്ളാഹും അവന്റെ റസൂലുമാണ് ഏറ്റവും അധികം ഇൽമുള്ളവൻ, അവർക്കാണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയില്ല. പ്രിയപ്പെട്ടവരുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു വറസൂലുഹു അഅലം എന്ന് പറയുന്നതിന്റെ വിധി, ഒരു ഇസ്ലാമിക വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് അള്ളാഹു വറസൂലുഹു അഅലം എന്ന് പറയാം. ഒരു ഇസ്ലാമിക വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയാം. അതല്ലാതെ സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്കിൽ അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയാൻ വേണ്ടി പാടില്ല, മറിച്ച് അള്ളാഹു അഅലം എന്നേ പറയാൻ വേണ്ടി പറ്റൂ. ഉദാഹരണത്തിന് ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? നമ്മൾ പറയാണ് അള്ളാഹു റസൂലുഹു അഅലം, അങ്ങനെ പറയാൻ പാടില്ല, മറിച്ച് അള്ളാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തൊരു സ്ഥാനത്തേക്കാളും വലിയൊരു സ്ഥാനം കൊടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയേണ്ട സ്ഥാനങ്ങളിൽ നമ്മൾ പറയുക. ശേഷം ഉമർ റളിയല്ലാഹു പറഞ്ഞു, എനിക്കറിയില്ല പ്രവാചകനെ ആ വന്നത് ആരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനുക്കും, അത് അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, അദ്ദേഹം വന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനാണെന്ന്, ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി നമ്മൾക്ക് അർബഊന നബിയിലെ രണ്ടാമത്തെ ഹദീസ് തീർന്നു. അതുകൊണ്ട് ഇത് കേട്ട സഹോദരങ്ങളോട് ഉണർത്താനുള്ള ഒരു വിഷയം, അള്ളാഹുവിനോട് എപ്പോഴും ഇഖ്ലാസിനെ ചോദിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക, എന്റെ സംസാരത്തിൽ വരുന്ന തെറ്റുകൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും വലിയ ഹദിയ. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ന്യൂനതകളും തെറ്റുകളും കുറവുകളൊക്കെ നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തരിക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ രണ്ട് ഹദീസാണ് പ്രധാനമായി നമ്മൾ തീർന്നത്. രണ്ടും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആ രണ്ട് ഹദീസും മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി വരുന്ന ദർസുകളിൽ ഇൻഷാ അള്ളാഹ് മൂന്നാമത്തെ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അതിന്റെ കൂടെ ഉണർത്താനുള്ള ഒരു വിഷയം എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും, ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളു അയ്യാമി ദുനിയ അയ്യാമുൽ അഷർ, അള്ളാഹുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ ദുനിയാവിൽ ഏറ്റവും മഹത്വമുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി അമൽ സ്വാലിഹാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത ചർച്ചകൾ, ഗീബത്തുകൾ, നമീമത്തുകൾ, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആരുടെയെങ്കിലും ജീവിതത്തിൽ വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ അവൻ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗഫീഖ് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രവാചകന്റെ ഹജ്ജ് സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കുവാനും ഹദീസുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതുപോലെ ആ ഒരു രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷെറും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരുടെയും ന്യൂനതകൾ മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. هداني الله وإياكم وجزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته.